എല്ലാ സാഹചര്യങ്ങളും അറിയാൻ പാടില്ലാത്ത സ്ഥിതിക്ക് മറ്റ് വിശ്വാസികളെ വിധിക്കുന്നതിൽ നാം വളരെ ശ്രദ്ധിക്കണം.
ട്രാൻസ്‌വേൾഡ് റേഡിയോ ഇന്ത്യയുടെ ജീവസന്ദേശ വചന പഠന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നും തിരുവചനം പഠിക്കുവാൻ നമുക്ക് ലഭിച്ച അവസരത്തിനായി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പഠനം ആരംഭിക്കാം. ബ്രദർ ജോർജ് ഫിലിപ്പ് പഠിപ്പിക്കുന്നു. ഒരു ഗാനത്തിന് ശേഷം ഇന്നത്തെ പഠനം ശ്രദ്ധിക്കുക.
നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവൻ തിന്മയാകെ മായിക്കുന്നവൻ പാപമെല്ലാം ക്ഷമിക്കുന്നവൻ പുതുജീവനിൽ പകരുന്നവൻ യേശു സ്നേഹിക്കുമ്പോൾ സർവം നന്മയ്ക്കായി ഭവിച്ചിടുന്നു തിരുസ്വരമനുസരിച്ചാൽ നമുക്കൊരു കീടും അവനധികം കൃപയരുളിയിടുമേ ബലമണിയിക്കുമേ കൃപയരുളിയിടുമേ ബലമണിയിക്കുമേ മധുരമായി മാറ്റിയിടുമേ യേശു യേശു അവനാരിലും വലിയവൻ യേശു യേശു അവനാരിലും വലിയവൻ.
നേതൃത്വത്തിന്റെയും രൂപീകരണത്തിന്റെയും നല്ല ഒരു ഉദാഹരണമാകുന്നു നെഹെമ്യാവിന്റെ ജീവിതം. ബാബേൽ പ്രവാസത്തിൽ നിന്നും യെരുശലേമിലേക്ക് മടങ്ങിയവരിൽ ആദ്യത്തെ ആൾ അല്ല നെഹെമ്യാവ്. ആദ്യത്തെ കൂട്ടമായ 50,000 പേരെ സെരുബാബേലിന്റെ നേതൃത്വത്തിലാണ് ദേശത്തേക്ക് കൊണ്ടുവന്നത്. ചില വർഷങ്ങൾക്ക് ശേഷം എസ്ര ഒരു കൂട്ടവുമായി യെരുശലേമിലേക്ക് വന്നു. ഇപ്പോൾ ഇതാ നെഹെമ്യാവ് മൂന്നാമത്തെ കൂട്ടവുമായി മടങ്ങി വരുവാൻ തയ്യാറാകുന്നു. പേർഷ്യൻ രാജധാനിയിൽ വളരെ ഉന്നതമായ ഒരു സ്ഥാനത്തിരുന്ന നെഹെമ്യാവ് ഇങ്ങനൊരു യാത്രയ്ക്ക് തയ്യാറായതിന്റെ കാരണം കഴിഞ്ഞ ദിവസം നാം ചിന്തിക്കുകയുണ്ടായല്ലോ. തന്റെ സ്വന്ത ദേശത്തെക്കുറിച്ചും തന്റെ ജനത്തെക്കുറിച്ചുമുള്ള അറിവ് നെഹെമ്യാവിനെ അതീവ ദുഃഖിതനാക്കി. എസ്ര പ്രായമുള്ള ഒരു പുരോഹിതനും നെഹെമ്യാവ് യുവാവായ ഒരു ഭരണകർത്താവുമായിരുന്നു എന്നത്ര ഞാൻ ചിന്തിക്കുന്നത്. പ്രവാസത്തിന്റെ സമയത്ത് എസ്ര ഒരു ചെറിയ കുട്ടിയായിരുന്നിരിക്കും. എന്നാൽ നെഹെമ്യാവ് പ്രവാസത്തിൽ വെച്ച് ജനിച്ച ആളായിരുന്നിരിക്കും എന്നത്ര എന്റെ അഭിപ്രായം. ഈ കാരണത്താലാണ് എസ്രായുടെ പുസ്തകം പഠിക്കുമ്പോൾ ഈ ജനങ്ങൾ ബാബേലിൽ തങ്ങിയതിന് ഞാൻ അവരെ വിമർശിക്കാതിരുന്നത്. അവർ ദൈവഹിതത്തിന് വെളിയിലായിരുന്നെങ്കിൽ തന്നെ കനാൻ ദേശത്തേക്ക് മടങ്ങി വരാതിരുന്ന വളരെ ഭക്തരായി ഏതാനും ആളുകൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് കാണുവാൻ സാധിക്കും. റോമാലേഖനം 14:4 നാലാം വാക്യത്തിൽ പൌലോസ് അപ്പോസ്തലൻ നമ്മോട് പറയുന്നത്, മറ്റൊരുത്തന്റെ ദാസനെ വിധിപ്പാൻ നീ ആർ? അവൻ നിൽക്കുന്നതോ വീഴുന്നതോ സ്വന്ത യജമാനനത്രേ. അവൻ നിൽക്കും താനും അവനെ നിൽക്കുമാറാക്കുവാൻ കർത്താവിന് കഴിയുമല്ലോ. ഈ ജനങ്ങളെ വിധിക്കുവാൻ താങ്കൾക്കോ എനിക്കോ യാതൊരു അവകാശവുമില്ല. എല്ലാ സാഹചര്യങ്ങളും അറിയാൻ പാടില്ലാത്ത സ്ഥിതിക്ക് മറ്റ് വിശ്വാസികളെ വിധിക്കുന്നതിൽ നാം വളരെ ശ്രദ്ധിക്കണം. ഇവിടെ നാം വായിക്കുന്നത് ഞാൻ ഇരുന്നു കരഞ്ഞു എന്ന് നെഹെമ്യാവ് പറയുന്നതാണ് നാലാം വാക്യത്തിൽ. നെഹെമ്യാവ് രാജ്യത്തിന്റെ വലിയ ഉത്തരവാദിത്വമുള്ള വ്യക്തിയായിരുന്നു. എന്നാൽ ഇരിക്കുന്നതിൽ നിന്നും കരയുന്നതിൽ നിന്നും അതവനെ തടസ്സപ്പെടുത്തിയില്ല. ഇവിടെ നാലാം വാക്യത്തിൽ നാം കണ്ടത് കുറെ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നതാണ്. ഈ ഭക്തന്മാർക്കുണ്ടായിരുന്ന മുതലും ആശ്രയവും ഇതായിരുന്നു. അതായിരുന്നു എസ്ര ചെയ്തത്. ഇപ്പോൾ ഇതാ നെഹെമ്യാവ് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ലോകപ്രകാരം നോക്കിയാൽ നെഹമ്യാവിന് കരയേണ്ട ഒരു കാര്യവുമില്ല. സാധാരണ ആളുകൾ കരയുന്നത് എന്തിനാണ്? ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടിയാണല്ലോ. മിക്കവാറും കരച്ചിലുകളെല്ലാം അതിനുവേണ്ടിയിട്ടാണല്ലോ. പണമില്ല, ഭക്ഷണമില്ല, വസ്തുവകകളില്ല, സ്ഥാനമാനങ്ങളില്ല, ജോലിയില്ല, സ്നേഹിക്കുവാൻ ആളില്ല. അങ്ങനെ പോകുന്നു ഇല്ലായ്മയുടെ നീണ്ട നീണ്ട പട്ടിക. വേറെ ചിലർ കരയുന്നത് ഇതൊക്കെ ഉണ്ടെങ്കിലും മതിയാകാത്തതിനാലാണല്ലേ, വേണ്ടത്ര ഇല്ല എന്നാണ് അവരുടെ പക്ഷം. എന്നാൽ നെഹമ്യാവിന് ഇതെല്ലാം ധാരാളമുണ്ട്. ഭൌതികമായത് ഒന്നിനും കുറവില്ല. സുഖ സൌകര്യങ്ങളുണ്ട്, സ്ഥാനമാനങ്ങളുണ്ട്. എന്നാൽ ഭക്തനായ ഈ മനുഷ്യന് അതൊന്നിലും സംതൃപ്തിയില്ല. അവൻ തന്റെ ദേശത്തിനുവേണ്ടി കരയുകയാണ്. ഈ സുഖ സൌകര്യങ്ങളെല്ലാം, സ്ഥാനമാനങ്ങളെല്ലാം തന്റെ ജനത്തിനുവേണ്ടി വലിച്ചെറിയുവാൻ അവൻ തയ്യാറാണ്. അതേ സുഹൃത്തെ, ഒരു ദൈവപൈതൽ മറ്റുള്ളവരുടെ ദുസ്ഥിതിയിൽ മനം നൊന്ത് കരയുന്ന വ്യക്തിയായിരിക്കും. ഒരു ദൈവപൈതലിനെ കരയിപ്പിക്കുന്ന ഒരേ ഒരു കാര്യം നിത്യനാശത്തിലേക്ക് പോകുന്ന ആത്മാക്കളുടെ കാര്യമാണ്. മറ്റെല്ലാ ചിന്താകുലവും കർത്താവിന് ഇടുവാനാണ് നമ്മോട് പറഞ്ഞിരിക്കുന്നത്. മറ്റൊന്നിനെക്കുറിച്ചും നാം വിചാരപ്പെടുവാൻ പാടില്ല. എല്ലാ ഭാരങ്ങളും കർത്താവ് വഹിക്കും. ആത്മാക്കളെക്കുറിച്ചുള്ള ഭാരം ഒരു അനുഗ്രഹമാണ്. ഭൌതിക കാര്യങ്ങളെക്കുറിച്ചുള്ള ഭാരം ഒരു ശാപവും. ഇവിടെ സമ്പൽ സമൃദ്ധിയുടെ മധ്യത്തിൽ ഇരുന്നു കൊണ്ട് നെഹമ്യാവ് കരയുകയാണ്. അതെ, തന്റെ ജനത്തിനുവേണ്ടി അവൻ മനം നൊന്ത് കരയുന്നു. സ്വർഗ്ഗത്തിലെ ദൈവം എന്നുള്ള ഇവിടുത്തെ പ്രയോഗം നേരത്തെ എസ്രായുടെ പുസ്തകത്തിൽ വെച്ച് നാം ഒരുമിച്ച് ചിന്തിച്ചതാണ്. ഈ പ്രയോഗം എസ്ര, നെഹമ്യാവ്, ദാനിയേൽ എന്നീ പുസ്തകങ്ങളിലാണ് നാം കാണുന്നത്. ഈ മൂന്ന് പുസ്തകങ്ങളുടെ ഒരു പ്രത്യേകതയുമാണിത്. യെരുശലേമിന്റെ വീഴ്ചയ്ക്കും നാശത്തിനും ശേഷം കെരൂബുകളുടെ മധ്യേ വസിക്കുന്നവനായ ദൈവവുമായി അവനെ ദേവാലയത്തോട് താതാത്മ്യപ്പെടുത്തി പറഞ്ഞിട്ടേയില്ല. മഹത്വം പോയിരിക്കുന്നു. ഇസ്രായേലിന്റെ പടിവാതിലിന്മേൽ ഇഖബോദ് എന്ന് എഴുതിയിരിക്കുന്നു. യഹോവയായ ദൈവം സ്വർഗ്ഗത്തിലേക്ക് കയറിപ്പോയിരിക്കുന്നു. ഈ കാരണത്താൽ പ്രവാസത്തിന് ശേഷമുള്ള പുസ്തകങ്ങളിൽ അവനെ സ്വർഗ്ഗത്തിലെ ദൈവമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ബേത്ലഹേമിൽ ദൈവത്തിന്റെ ദൂതൻ അന്ന് ഉന്നതത്തിൽ ദൈവത്തിന് മഹത്വം എന്ന് പാടുന്നതുവരെയും അവൻ വീണ്ടും ഒരു പ്രാവശ്യം പോലും പ്രത്യക്ഷപ്പെട്ടില്ല. ക്രിസ്തു മനുഷ്യജഡത്താൽ മൂടപ്പെട്ടവനായി ഭൂമിയിലേക്ക് വന്നു. ഒരു ദിവസം അവൻ വീണ്ടും വരും. കർത്താവായ യേശു തന്നെ പറഞ്ഞു, അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് വിളങ്ങും. അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലാപിച്ചുകൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിന്മേൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും. മത്തായിയുടെ സുവിശേഷം 24:30 വാക്യമാണ് ഞാൻ വായിച്ചത്. ആ അടയാളം എന്താകുന്നു എന്ന് ഉറപ്പായി പറയുവാൻ എനിക്കറിയില്ല. എന്നാൽ ദൈവത്തിന്റെ ശെക്കന വീണ്ടും പ്രത്യക്ഷപ്പെടുന്നതായിരിക്കും അതെന്ന് ഞാൻ കരുതുന്നു. എന്തായിരുന്നാലും നെഹമ്യാവിന്റെ സമയത്ത് ഈ ദൈവം സ്വർഗ്ഗത്തിലെ ദൈവമായിരുന്നു. നെഹമ്യാവ് അവനെ സംബോധന ചെയ്യുന്നത് ഈ വിധത്തിലാണ്. അവൻ ദൈവസന്നിധിയിൽ ഇരുന്ന് കരഞ്ഞും, അതെ, കൈപ്പോടെ കരയുന്ന നെഹമ്യാവിനെയാണ് നാം കാണുന്നത്. നേതൃസ്ഥാനത്തിരിക്കുന്ന മിക്കവാറും ആളുകളെ പോലെ തന്നെ നെഹമ്യാവ് നിരന്തരമായി അസാധ്യമായ സാഹചര്യങ്ങളെ അഭിമുഖീകരിച്ചു. വളരെയേറെ കഷ്ടത്തിലും ദുഃഖത്തിലും ജീവിച്ചിരുന്ന തന്റെ ജനത്തിന്റെ അടുത്തുനിന്നും ഏതാണ്ട് 800 മൈലുകൾ അകലെയാണ് നെഹമ്യാവ് കഴിഞ്ഞിരുന്നത്. 800 മൈലുകൾ എന്ന് അന്ന് പറയുമ്പോൾ അന്നത്തെ ആ സാഹചര്യത്തിൽ ചിന്തിക്കണം, എന്തുമാത്രം യാത്ര ചെയ്യേണ്ടിയിരുന്നുവെന്ന്. അന്ന് യാത്രാ സൗകര്യങ്ങളൊന്നും ഇല്ലാതിരിക്കെ ഇത്ര ദൂരം എങ്ങനെ നിരന്തരമായി യാത്ര ചെയ്യും? അതിനേക്കാൾ പ്രശ്നം അവിശ്വാസിയായ ഒരു രാജാവിനെ ഈ കാര്യം എങ്ങനെ ധരിപ്പിക്കുമെന്നുള്ളതാണ്. തന്റെ ഉത്തരവാദിത്വത്തിൽപ്പെട്ട സ്ഥാനം വിട്ട് യെരുശലേമിലേക്ക് ചെന്ന് മതില് പണിയണമെങ്കിൽ അർത്ഥശ്രഷ്ടാവിന്റെ ഹൃദയത്തിൽ എന്തെങ്കിലും വ്യത്യസ്തമായി സംഭവിക്കേണ്ടിയിരിക്കുന്നു. അവന്റെ മനസ്സിനൊരു മാറ്റം ആവശ്യമായിരിക്കുന്നു. ദൈവിക ദർശനം നെഹമ്യാവിന് ലഭിച്ചപ്പോൾ അവൻ രാജകൊട്ടാരത്തിലേക്ക് ചെന്ന് ഒരു നീണ്ട അവധിക്ക് അപേക്ഷിക്കുകയല്ല ചെയ്തത്. പിന്നെയോ അവൻ ദൈവസന്നിധിയിൽ ചെന്ന് പ്രാർത്ഥിച്ചു. വാതിലുകൾ തുറക്കപ്പെടുവാനും തന്റെ രാജാവിന്റെ ഹൃദയത്തിൽ ഒരു രൂപാന്തരം അയക്കുവാനും ദൈവത്തോട് നെഹമ്യാവ് പ്രാർത്ഥിച്ചു. അതേ സുഹൃത്തെ, ദൈവം നമുക്കൊരു ദർശനം നൽകിയാൽ അത് പൂർത്തീകരിക്കുന്നതും ദൈവമാണ്. നാം അതിനുവേണ്ടി നമ്മെ വിധേയപ്പെടുത്തിയാൽ മതി കേട്ടോ. തടസ്സങ്ങളെയൊക്കെ നീക്കുന്നത് ദൈവം തന്നെയാണ്. പ്രാർത്ഥനയിൽ നാം അവന്റെ സന്നിധിയിൽ ചെല്ലുകയാണ് ചെയ്യേണ്ടത്. നെഹമ്യാവ് എത്ര വലിയ ഒരു സ്ഥാനമായിരുന്നു വഹിച്ചതെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിച്ചതായിരുന്നുവല്ലോ. എന്നാൽ ആ സമയത്തും അവൻ തന്റെ നാടിനെക്കുറിച്ചും ജനങ്ങളെക്കുറിച്ചും കരുതലുള്ളവനായിരുന്നു. തന്റെ ദേശത്തിന്റെ അവസ്ഥയെക്കുറിച്ച് കേട്ടപ്പോൾ നെഹമ്യാവിരുന്ന് കരഞ്ഞു. തന്റെ ജനം മഹാകഷ്ടത്തിലും ശത്രുവിന്റെ നിരന്തരമായ നിന്ന സഹിച്ച അപമാനത്തിലുമാകും. നെഹമ്യാവിന്റെ ഹൃദയം തകർന്നു. വാസ്തവത്തിൽ 1 4-11 അവന്റെ നേതൃത്വത്തിന്റെ കഴിവ് തുറക്കുവാൻ ആരംഭിക്കുന്നത്. ലോകപ്രകാരമുള്ള ഉയർന്ന ഒരു സ്ഥാനമുണ്ടായിരുന്നിട്ടും ദൈവത്തോട് വളരെ ചേർന്നിരുന്ന ഒരു ഹൃദയം നെഹമ്യാവിനുണ്ടായിരുന്നു. ഇത് എനിക്ക് വളരെയേറെ മതിപ്പുണ്ടാക്കുന്ന ഒരു കാര്യമാകുന്നു. ഇത് വളരെ അപൂർവവും പ്രയാസമേറിയതുമായ ഒരു യോജിപ്പാകുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? അതെ, ലോകത്തിന്റെ മുൻപാകെ ഉന്നത സ്ഥാനം വഹിക്കുന്ന ഒരു വ്യക്തി ദൈവസന്നിധിയിൽ ഭക്തനായിരിക്കുക, ദൈവിക താൽപര്യങ്ങൾക്കെതിരായി പോകുന്ന ഒരു രാജ്യത്ത് ഇങ്ങനെയായിരിക്കുക എന്നുള്ളത് ചിന്തിക്കുവാൻ തന്നെ പ്രയാസമാണ്. ഇവിടെ ഒരു യഥാർത്ഥ നേതാവിന്റെ സവിശേഷതകൾ നാം കാണുന്നു. അതെ, അവൻ തന്റെ ജനത്തെക്കുറിച്ച് ബോധവാനായിരുന്നു. അവൻ ആ യാഥാർത്ഥ്യത്തിലേക്ക്, അതെ, അവരുടെ കഷ്ടപ്പാടിനെക്കുറിച്ചുള്ള ആ വലിയ അറിവിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. യാഥാർത്ഥ്യത്തിനെതിരായ ഒരു സ്വപ്നലോകത്തിലൊന്നുമല്ല നെഹെമ്യാവ് ജീവിച്ചത്. അവസ്ഥ എന്താകുന്നു എന്ന് അവൻ ചോദിച്ചു. മഹാകഷ്ടത്തിലാകുന്നു എന്ന് അവർ മറുപടി പറഞ്ഞു. അവർ പറഞ്ഞത് അവൻ കേൾക്കുകയുണ്ടായി. ആവശ്യത്തെക്കുറിച്ച് ബോധവാന്മാരാകേണ്ടത് എല്ലാവരുടെയും, പ്രത്യേകിച്ച് നേതാക്കന്മാരുടെ ഒരു പ്രാഥമിക ഗുണമായിരിക്കേണ്ടതാണ്. തങ്ങൾ പരിഹാരം കണ്ടെത്തേണ്ട പ്രശ്നങ്ങളെക്കുറിച്ച് ബോധവാന്മാരല്ലാത്ത ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന അനേകരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവർ പ്രശ്നങ്ങളെക്കുറിച്ച് ഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നുമില്ല. താൻ പരിഹരിക്കേണ്ട പ്രശ്നത്തെക്കുറിച്ച് കേൾക്കുവാനോ അറിയുവാനോ താൽപര്യപ്പെടാത്ത ഈ മനസ്ഥിതി കൃത്യാന്തരം കൊണ്ടാണ്. കൃത്യാന്തര വ്യാപൃതനായൊരു മേലുദ്യോഗസ്ഥനെ താങ്കൾ എപ്പോഴെങ്കിലും അഭിമുഖീകരിച്ചിട്ടുണ്ടോ? നിങ്ങളിൽ ചിലർ കൃത്യാന്തര വ്യാപൃതനായ ഒരു ഭർത്താവിന്റെ കൂടെ ആയിരിക്കും കഴിയുന്നത്. അദ്ദേഹത്തിന്റെ ശ്രദ്ധ എന്തിലേക്കെങ്കിലും ഒന്ന് കിട്ടുന്നത് അത്ര എളുപ്പമല്ല. നിങ്ങൾ അദ്ദേഹത്തിന് വൈകുന്നേരത്തെ ചായ കൊടുത്തു കഴിഞ്ഞ് അടുത്തിരുന്ന് ഇപ്രകാരം തുടങ്ങിയെന്നിരിക്കട്ടെ, പിന്നെ ഒരു കാര്യം പറയുവാൻ ഞാൻ പല പ്രാവശ്യം ചിന്തിച്ചതാണ്. ഓ, എന്തോ കാര്യമാ? അതെ, നമ്മുടെ മോനെ ഈ പ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് മാർക്ക് തീരെ കുറവാണ്. ആഹാ, അതിനിപ്പോൾ ഞാനെന്ത് വേണം? മറുപടി. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ, നമ്മുടെ കിഴക്കേ മുറി വല്ലാതെ ചോർന്നൊലിക്കുകയാണ് കേട്ടോ, അതിനെന്തെങ്കിലും ഒന്ന് ചെയ്യണം. ഷേടാ, ഒന്ന് സ്വസ്ഥമായിരിക്കുവാൻ ഇങ്ങോട്ട് വന്നപ്പോൾ നൂറുകൂട്ടം പ്രശ്നം. അങ്ങനെ പ്രശ്നത്തെക്കുറിച്ച് കേൾക്കുവാൻ മനസ്സില്ലാതെ ഒളിച്ചോടുവാനുള്ള ശ്രമം. വളരെ ഉയർന്ന ഉത്തരവാദിത്തമുള്ളവർ തങ്ങളുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കാത്തത് ശ്രദ്ധേയമാണ്. യാഥാർത്ഥ്യത്തെ വെറുക്കുന്ന ഒരു സുഹൃത്തിനെ എനിക്കറിയാം. ഫലമോ, അവന്റെ കുടുംബം കഷ്ടപ്പെടുകയാണ്. മറ്റുള്ളവർ അവനെ ചതിച്ച് അവനെക്കൊണ്ട് പരമാവധി മുതലെടുക്കുകയാണ്. വ്യക്തിപരമായി നല്ല മനുഷ്യനാണ്, എന്നാൽ അയാൾ പ്രശ്നങ്ങളെ കാണുവാനോ അഭിമുഖീകരിക്കുവാനോ ആഗ്രഹിക്കുന്നില്ല. എന്നോട് പ്രശ്നങ്ങളൊന്നും പറയരുത്, നമുക്ക് നല്ല കാര്യങ്ങൾ മാത്രം സംസാരിക്കാം എന്ന് പറഞ്ഞ് അയാൾ പ്രശ്നങ്ങളെ എതിരിടുന്നത് ഒഴിഞ്ഞുപോകുകയാണ് ചെയ്യുന്നത്. ഇത് കൂടുതൽ ഭവിഷ്യത്തുണ്ടാക്കിയാണ്. ഇങ്ങനെയുള്ളവർ ഒരുതരം മൂഢസ്വർഗത്തിൽ കഴിയുവാനാണ് ആഗ്രഹിക്കുന്നത്. പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാതെ ജീവിതമുണ്ടോ? ഇതിന്റെ വേറൊരു വശമുണ്ട് എന്ന കാര്യം ഞാൻ മറക്കുന്നില്ല. ചില ആളുകൾ പ്രശ്നത്തെക്കുറിച്ച് മാത്രമേ ചിന്തിക്കാറുള്ളൂ, അതും നല്ലതല്ല. എന്നാൽ യഥാർത്ഥ നേതാവായിരിക്കുന്ന ഒരാൾ ആവശ്യത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ള വ്യക്തിയായിരിക്കും. സുഹൃത്തെ, താങ്കൾ ആവശ്യത്തെക്കുറിച്ച് ബോധവാനാണോ? താങ്കളുടെ സ്വന്തം കുടുംബത്തിലെ ആവശ്യങ്ങൾ, ഒരു പിതാവെന്ന നിലയ്ക്കോ മാതാവെന്ന നിലയ്ക്കോ ജീവിത പങ്കാളി എന്ന നിലയ്ക്കോ താങ്കളുടെ ആവശ്യങ്ങളെക്കുറിച്ച് ബോധമുള്ള ആളാണോ? അതെ. ചിലർ യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കുവാൻ കഴിയാത്തതിനാൽ അവ മറക്കുവാൻ വേണ്ടി മദ്യത്തെയും മയക്കുമരുന്നുകളെയും ആശ്രയിക്കുന്നു. ഭീരുക്കളാണ് ഇങ്ങനെ ഒളിച്ചോടുവാൻ ശ്രമിക്കുന്നത്. നെഹെമ്യാവ് യാഥാർത്ഥ്യം അറിയുവാൻ ആഗ്രഹിച്ചു. മാത്രമല്ല, അവൻ ഒരു പടി കൂടി മുൻപോട്ട് പോകുന്നതായി കാണുന്നു. ആവശ്യം മനസ്സിലാക്കിയപ്പോൾ അവൻ വ്യക്തിപരമായി കരുതലുള്ളവനായി. അവൻ ഈ കാര്യങ്ങൾ കേൾക്കുക മാത്രമായിരുന്നില്ല, പിന്നെയോ അവനിരുന്നതിനെ അവലോകനം ചെയ്തു. അതെ, സ്വന്തം ആത്മാവിൽ ഭാരം അനുഭവപ്പെടാത്തിടത്തോളം ആർക്കും തന്റെ മേലുള്ള ഭാരം കുറയ്ക്കുവാൻ കഴിയില്ല. കാര്യങ്ങളെ അവ ആയിരിക്കുന്നതുപോലെ കാണുവാൻ ദൈവം താങ്കളുടെ കണ്ണുകളെ തുറക്കാത്തിടത്തോളം അനുഗ്രഹം കൊണ്ടുവരുവാനുള്ള മുഖാന്തരമായി ദൈവത്തിന് താങ്കളെ ഉപയോഗിക്കുവാൻ സാധ്യമല്ല. മതില് പണിയുവാനാണ് നെഹെമ്യാവ് വിളിക്കപ്പെട്ടത്. എന്നാൽ ഇടിഞ്ഞും പുളിഞ്ഞും കിടന്നിരുന്ന സ്ഥിതിയെ ഓർത്തവൻ ആദ്യം കരഞ്ഞു. ദൈവമേ, ഈ മതിലുകൾ തകർന്നു കിടക്കുന്നു. ഇതിങ്ങനെ കിടക്കുന്നിടത്തോളം ഈ ജനങ്ങൾ എങ്ങനെ സുരക്ഷിതരായിരിക്കും? സാധാരണ ഉണ്ടാകാവുന്ന പ്രതികരണം. ആഹാ, മതില് പൊളിഞ്ഞു കിടക്കുകയാണോ? ആരാണിതിടിച്ചത്? ഇത്രയും വർഷമായിട്ടും ഇതൊന്നും പണിയുവാൻ ആരുമില്ലായിരുന്നോ? അവിടെയുള്ളവരുടെ പേരെഴുതി അയച്ചു തരിക, ഞാൻ അവരെ കൈകാര്യം ചെയ്തുകൊള്ളാം. മറക്കരുത്, ഒരു നേതാവ് മനസ്സലിവുള്ളവനായിരിക്കണം. താൻ തന്റെ ഉത്തരവാദിത്തം മനസ്സിലാക്കണം. നാലാം വാക്യത്തിൽ നാം കണ്ടത് നെഹെമ്യാവ് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എന്നാണ്. ഉപവസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഒരു വലിയ ഉദ്ദേശത്തിനായി ആഹാരം നഷ്ടപ്പെടുത്തുക അല്ലെങ്കിൽ ആഹാരം വെടിയുക എന്നത്രേ ദൈവവുമായുള്ള നടപ്പിനെ മാത്രം ശ്രദ്ധിക്കുന്ന അവസ്ഥ. പലരും ഉപവസിക്കുന്നത് ഒരു ചടങ്ങായിട്ടാണ്. ഉപവസിക്കുന്നതിനാൽ താങ്കൾ എന്തെങ്കിലും ത്യാഗം ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ പോവുകയാണ് എന്നത് പലരും ചിന്തിക്കുന്ന ഒരു ചിന്തയാണ്. അങ്ങനെ ഉണ്ടാകരുത്. ചിലർ പല ദിവസങ്ങൾ ഉപവസിച്ചിരുന്ന് ഭക്ഷണത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കാറുണ്ട്. ഭക്ഷണത്തിനും അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾക്കുമുള്ള സമയം കൂടി പ്രാർത്ഥനയ്ക്കു വേണ്ടി ചിലവഴിക്കുകയും ദൈവഹിതം മനസ്സിലാക്കുകയും ചെയ്യുന്നതാണ് ഉപവാസത്തിന്റെ പ്രത്യേകത. ഹൃദയം ശുദ്ധമാകാതെ എത്ര ഉപവസിച്ചാലും പ്രയോജനമില്ല. കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ നാം എടുക്കുമ്പോൾ കൂടുതൽ അതേക്കുറിച്ച് നമ്മുടെ സ്വർഗീയ പിതാവുമായി ആലോചിക്കേണ്ടതുണ്ട്. നമ്മുടെ ശാരീരിക ആവശ്യങ്ങളെ മറന്ന് ദൈവസന്നിധിയിലായിരിക്കുന്ന അവസ്ഥ. അത് ഭക്ഷണം മാത്രമല്ല, നമ്മുടെ ഉറക്കം, എല്ലാം, അതുപോലെയുള്ള എല്ലാം തന്നെ നാം മറന്ന് ദൈവസന്നിധിയിലായിരിക്കുക. ഒരേ ഒരു ലക്ഷ്യത്തോടുകൂടെ ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്ന അവസ്ഥ. കഴിഞ്ഞ ദിവസം നെഹെമ്യാവിന്റെ പ്രാർത്ഥനയിലേക്ക് നാം പ്രവേശിച്ചില്ലായിരുന്നല്ലോ. അത് ഒന്നാം അധ്യായത്തിന്റെ അഞ്ചാം വാക്യത്തിലാണ് ആരംഭിക്കുന്നത്. ഒൻപതാം അധ്യായത്തിൽ വീണ്ടും ഒരെണ്ണം കാണാവുന്നതാണ്. ഒന്നാം അധ്യായത്തിന്റെ അഞ്ചാം വാക്യം ഞാനൊന്ന് വായിക്കാം. സ്വർഗ്ഗത്തിലെ ദൈവമായ യഹോവേ, നിന്നെ സ്നേഹിച്ച് നിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് നിയമവും ദയയും പാലിക്കുന്ന മഹാനും ഭയങ്കരനുമായ ദൈവമേ. ഇവിടെ ഒന്ന് നിന്നിട്ട് ആ ഭയങ്കരൻ എന്നുള്ള വാക്ക് നമുക്കൊന്ന് പരിഗണിക്കാം. ഞാനിതിനു മുൻപേയും അത് പറഞ്ഞിട്ടുണ്ട്, ശ്രദ്ധിക്കണം, തെറ്റിദ്ധരിക്കരുത്. വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. വളരെയധികം ദുരുപയോഗപ്പെടുത്തിയിട്ടുള്ളതായ ഒരു വാക്കത്ര ഇത്. വാസ്തവത്തിൽ സഭാ ശുശ്രൂഷകന്മാരെ അത് ഏത് സഭയായിരുന്നാലും ശരി റവറന്റ് എന്ന് വിളിക്കുവാൻ പാടില്ല, കാരണം അതിന്റെ അർത്ഥം ഭയങ്കരൻ എന്നത്രേ. ഇവിടെ ആ പദമാണ് പറഞ്ഞിരിക്കുന്നത്, ഭയങ്കരൻ. ചിലരുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞത് ശരിയായിരിക്കുകയില്ല, അവരെ ഭയങ്കരൻ എന്ന് തന്നെ വിളിക്കേണ്ടതായിട്ടുണ്ട്. ഭീകരൻ ഇന്നാര് എന്ന് പറയുന്നത് പോലെ ഗൌരവമായി തന്നെ പറയട്ടെ, റവറന്റ് എന്ന പദം ദൈവത്തിന് മാത്രമേ ഉപയോഗിക്കുവാൻ പാടുള്ളൂ. ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ ലോകം മുഴുവൻ ഇങ്ങനെ വിളിക്കുമ്പോൾ, അങ്ങനൊരു വാലിന് മനുഷ്യർ പരക്കം പായുമ്പോൾ, ഞാൻ മാത്രം അതിന്റെ നിജസ്ഥിതി കാണിക്കുന്നതിനാൽ മണ്ടനാകുകയുള്ളൂ എന്ന് ചിലർ ചിന്തിച്ചേക്കാം. എന്ത് ചെയ്യാം, സത്യം പറഞ്ഞല്ലേ ഒക്കൂ. സഭാ ശുശ്രൂഷകന്മാർക്ക് സമൂഹത്തിൽ ഉന്നത സ്ഥാനം നൽകിയിരുന്ന പഴയ കാലത്ത് അവരെ സംബോധന ചെയ്തിരുന്നതാണ് റവറന്റ് എന്നുള്ളത്. തീർച്ചയായും ആ സ്ഥിതി ഇന്ന് സത്യമല്ല. എന്തിന് സമൂഹത്തിന്റെ മൊത്തം കാര്യം പറയണം? സഭയിൽ പോലും അവരെ ബഹുമാനിക്കാറില്ലല്ലേ. തങ്ങളുടെ സഭ വ്യത്യസ്തമാണെന്ന് അവകാശപ്പെടുന്ന ചിലരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടാകും. എന്നാൽ മിക്കവാറും എല്ലാ സഭകളിലും ശുശ്രൂഷകനെ ക്രൂശിക്കുവാൻ ഓടി നടക്കുന്ന ഒരു ചെറിയ കൂട്ടമെങ്കിലും കാണും. എന്നാൽ പണ്ടുകാലത്ത് ഒരു സഭാ ശുശ്രൂഷകനെ റവറന്റ് എന്ന് വിളിക്കുമ്പോൾ അത് ബഹുമാനത്തിന്റെ ഒരു പദമായിരുന്നു. ദൈവമക്കളാണ് അങ്ങനെ ബഹുമാനിച്ചിരുന്നത്. ഇന്ന് ഏതു വിധത്തിലുള്ള വ്യക്തിക്കും അതാകാമല്ലോ. ദൈവമാകുന്നു ഭയങ്കരനായവൻ. അതേസമയം തന്നെ അവൻ തന്നെ സ്നേഹിച്ച് തന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് നിയമവും ദയയും പാലിക്കുന്ന മഹാനുമാകുന്നു. അവൻ ന്യായവിധിയുടെ ദൈവമാണ്, അതേസമയം ദയാലുവായ ദൈവമാണ്. ഒരു യഥാർത്ഥ നേതാവിന്റെ വേറൊരു സവിശേഷത അഞ്ചാം വാക്യത്തിലൂടെ നാം കാണുന്നത് എന്തെന്നാൽ, അവൻ തന്റെ പ്രശ്നവുമായി ആദ്യം ദൈവസന്നിധിയിലേക്കാണ് ചെല്ലുന്നത്. താങ്കളുടെ ശ്രദ്ധയിൽ ഒരു ആവശ്യത്തെക്കുറിച്ചുള്ള ബോധം വരുമ്പോൾ താങ്കളുടെ ആദ്യത്തെ പ്രതികരണം എപ്രകാരമായിരിക്കും? എന്റെ പലപ്പോഴുമുള്ള പ്രതികരണം, ഞാനിത് എങ്ങനെ പ്രാവർത്തികമാക്കും, അല്ലെങ്കിൽ ഇത് ചെയ്യുവാൻ ശ്രമിച്ച ഇന്നാർക്ക് മറ്റൊരാൾക്ക് പറ്റിയ പരാജയം എന്തായിരുന്നു, അതിൽ നിന്നും ഞാൻ ഒഴിഞ്ഞു നിൽക്കണം എന്നുള്ളതായിരിക്കും. ഇത്തരത്തിലുള്ള ചിന്ത വളരെ മാനുഷികമാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അതെന്തായിരുന്നാലും പ്രാർത്ഥനയിലൂടെ അത് ദൈവസന്നിധിയിലേക്ക് കൊണ്ട് ചെല്ലുന്നതുവരെ പൂർണ്ണമായി പരിഹരിക്കപ്പെടുകയില്ല. ഇത് നെഹെമ്യാവിന്റെ ജീവിതത്തിൽ വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നു. ജഡത്തിൽ ആശ്രയിച്ചു ചെയ്തു പോയവയെ ഒരു ദിവസം തിരിഞ്ഞു നോക്കി താങ്കൾ ദുഃഖിക്കുന്നതായിരിക്കും. അതെ, നേതൃത്വം വഹിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളതാണ് ഒരു പ്രാർത്ഥനാ ജീവിതം. പ്രാർത്ഥനയില്ലാത്ത ജീവിതം ആത്മീക ശക്തിയില്ലാത്ത ജീവിതമാണ്. ദൈവം മുൻപാകെ നെഹെമ്യാവ് പെരുമാറിയത് എപ്രകാരമാണെന്ന് ശ്രദ്ധിച്ചാലും, ഒന്നാമതായി അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തി. അവൻ വേറൊരു മനുഷ്യന്റെ അടുത്തേക്കല്ല, സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ അടുത്തേക്കാണ് എന്ന് നെഹെമ്യാവ് അറിഞ്ഞു. അതെ, ആ ദൈവത്തെയാണ് അവൻ സേവിച്ചിരുന്നത്. ആറാം വാക്യത്തിൽ നാം കാണുന്നത്, ദൈവമേ, നിന്റെ ദാസന്മാരായ ഇസ്രായേൽ മക്കൾക്കു വേണ്ടി രാവും പകലും നിന്റെ മുൻപാകെ പ്രാർത്ഥിക്കുകയും ഇസ്രായേൽ മക്കളായ ഞങ്ങൾ നിന്നോട് ചെയ്തിരിക്കുന്ന പാപങ്ങളെ ഏറ്റുപറയുകയും ചെയ്യുന്ന അടിയന്റെ പ്രാർത്ഥന കേൾക്കേണ്ടതിന് നിന്റെ ചെവി ശ്രദ്ധിച്ചും നിന്റെ കണ്ണ് തുറന്നും ഇരിക്കണമേ. ഞാനും എന്റെ പിതൃഭവനവും പാപം ചെയ്തിരിക്കുന്നു. ഈ പ്രാർത്ഥനയിൽ നെഹെമ്യാവ് ഉപയോഗിക്കുന്ന പദങ്ങൾ ശ്രദ്ധിച്ചാലും അവർ ചെയ്ത പാപങ്ങൾ ഏറ്റുപറയുവാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നാണോ അവൻ പറയുന്നത്? അല്ല, ഞങ്ങൾ നിനക്കെതിരായി ചെയ്ത, ഞാനും എന്റെ പിതൃഭവനവും ചെയ്ത പാപം, അതത്ര നെഹെമ്യാവ് ഏറ്റുപറയുന്നത്. നെഹെമ്യാവ് അത് വ്യക്തമാക്കുന്നു, ഞാനൊരു പാപിയാണ്, എന്റെ പിതൃഭവനം പാപം ചെയ്തു, ദേശം പാപം ചെയ്തു. നാം ആയിരിക്കുന്ന സഭകളിലൊക്കെ ഈ പറഞ്ഞതുപോലെ ഒരു ഏറ്റുപറച്ചിൽ, അതെ, ആത്മാർത്ഥമായുള്ള ഒരു ഏറ്റുപറച്ചിൽ താങ്കൾ എത്ര പ്രാവശ്യം കേട്ടിട്ടുണ്ട്? തന്റെ പ്രാർത്ഥനയിൽ നെഹെമ്യാവ് ഒരു ഏറ്റുപറച്ചിൽ നടത്തുന്നു. യഹൂദന്മാരുടെ വീഴ്ച പാപം കാരണമാകുന്നു. നെഹെമ്യാവ് പറഞ്ഞത് ഞാനും എന്റെ പിതൃഭവനവും പാപം ചെയ്തു എന്നത്രേ. ഈ വ്യക്തി സ്വയനീതിക്കാരനായ ഒരു പരീശനെ പോലെ ആയിരുന്നില്ല. നാം നമ്മുടെ തെറ്റ് സമ്മതിക്കാമെന്നുണ്ടെങ്കിൽ നാം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിൽ ഒരു വലിയ പങ്ക് പരിഹരിക്കുവാൻ സാധിക്കും. കുടുംബങ്ങളിലെ പ്രശ്നത്തിന് പ്രധാന കാരണം ഭാര്യയും ഭർത്താവും മക്കളും ആരും തങ്ങൾ തെറ്റുകാരാകുന്നു എന്ന് സമ്മതിക്കാത്തതല്ലേ? നെഹെമ്യാവിന്റെ വിജയത്തിന്റെ രഹസ്യം അവൻ തന്റെ പാപം ഏറ്റുപറഞ്ഞു എന്നുള്ളതാണ്. എപ്പോൾ മനുഷ്യർ തങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകുമോ അപ്പോൾ വ്യക്തിജീവിതങ്ങളിൽ, സഭയിൽ ഉണർവുണ്ടാകും. ഏഴാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഞങ്ങൾ നിന്നോട് ഏറ്റവും വഷളത്വമായി പ്രവർത്തിച്ചിരിക്കുന്നു, നിന്റെ ദാസനായ മോശയോട് നീ കൽപ്പിച്ച കൽപ്പനകളും ചട്ടങ്ങളും വിധികളും ഞങ്ങൾ പ്രമാണിച്ചിട്ടുമില്ല. നെഹെമ്യാവ് ദൈവവചനം വിശ്വസിച്ചു എന്ന് ഈ വാക്യത്തിൽ നിന്നും വ്യക്തമാണ്. അവൻ അതിൽ ആശ്രയിച്ചു. അവന് ദൈവത്തിന്റെ വചനം അറിയാമായിരുന്നു. ദൈവകൽപ്പനകളെ അവഗണിച്ചതിനാലാണ് അവന് കൂടുതൽ ഭാരം. പാപം ഏറ്റുപറഞ്ഞതുകൊണ്ട് നെഹെമ്യാവ് മതിയാക്കിയില്ല. അവൻ ദൈവത്തിന്റെ വാഗ്ദത്തത്തെ അവകാശപ്പെട്ടു. അവൻ പ്രാർത്ഥനയിലൂടെ ദൈവസന്നിധിയിലേക്ക് ചെന്നപ്പോൾ അവൻ പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തി. തന്റെ ഭാഗത്തെ പാപം ഏറ്റുപറഞ്ഞു. ദൈവം നൽകിയ വാഗ്ദത്തത്തെ അവകാശം പറഞ്ഞു. എട്ടാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നിങ്ങൾ ദ്രോഹം ചെയ്താൽ ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ ചിന്നിച്ചു കളയും. നെഹെമ്യാവ് ദൈവവചനം വിശ്വസിക്കുക മാത്രമായിരുന്നില്ല, അവൻ യഹൂദന്മാർ യെരുശലേമിലേക്ക് മടങ്ങി വരുമെന്ന് വിശ്വസിക്കുകയും ചെയ്തു. ഒൻപതാം വാക്യം നോക്കിക്കാട്ട്, എന്നാൽ നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞ് എന്റെ കൽപ്പനകളെ പ്രമാണിച്ച് അവയെ അനുസരിച്ച് നടന്നാൽ നിങ്ങളുടെ ഭ്രഷ്ടന്മാർ ആകാശത്തിന്റെ അറുതി വരെയും എത്തിയിരുന്നാലും ഞാൻ അവിടെ നിന്ന് അവരെ ശേഖരിച്ച് എന്റെ നാമം സ്ഥാപിപ്പാൻ ഞാൻ തെരഞ്ഞെടുത്ത സ്ഥലത്ത് കൊണ്ടുവരും എന്ന് നിന്റെ ദാസനായ മോശയോട് നീ അരുളി ചെയ്ത വചനം ഓർക്കണമേ. നെഹെമ്യാവ് ദൈവത്തോട് പറയുന്നു, ദൈവമേ, ഞങ്ങൾ അങ്ങേ അനുസരിക്കാതിരുന്നതിനാൽ അവിടുന്ന് ഞങ്ങളെ ചിതറിക്കുമെന്ന് പറഞ്ഞല്ലോ. ഞങ്ങൾ അങ്ങനെ അനുസരിക്കാതിരുന്നു, എന്നാൽ ഞങ്ങൾ മടങ്ങി വന്നാൽ ഞങ്ങളെ വീണ്ടും ദേശത്തേക്ക് കൊണ്ടുവരുമെന്നും നീ തന്നെയല്ലേ പറഞ്ഞത്? യഹൂദന്മാർ ദേശത്തേക്ക് മടങ്ങി വരുമെന്ന് നെഹെമ്യാവ് വിശ്വസിച്ചു. അവനത് വിശ്വസിച്ചതിനാലാണ് ഈ വിധത്തിൽ പ്രാർത്ഥിച്ചത്. ഒടുവിലായി നെഹെമ്യാവ് തന്റെ ആവശ്യം ദൈവസന്നിധിയിൽ അർപ്പിച്ചു. 10-11 വാക്യങ്ങൾ, അവർ നിന്റെ മഹാശക്തി കൊണ്ടും ബലമുള്ള കൈകൊണ്ടും നീ വീണ്ടെടുത്ത നിന്റെ ദാസന്മാരും നിന്റെ ജനവുമല്ലോ. കർത്താവേ, നിന്റെ ചെവി അടിയന്റെ പ്രാർത്ഥനയ്ക്കും നിന്റെ നാമത്തെ ഭയപ്പെടുവാൻ താൽപര്യപ്പെടുന്ന നിന്റെ ദാസന്മാരുടെ പ്രാർത്ഥനയ്ക്കും ശ്രദ്ധയുള്ളതായിരിക്കണമേ. ഇന്ന് അടിയന് കാര്യം സാധിപ്പിച്ച് ഈ മനുഷ്യന്റെ മുൻപാകെ എനിക്ക് ദയ ലഭിക്കുമാറാക്കണമേ. ഞാൻ രാജാവിന് പാനപാത്രവാഹകനായിരുന്നു. ദൈവത്താൽ ഉപയോഗിക്കപ്പെടുവാൻ നെഹെമ്യാവ് ആഗ്രഹിക്കുകയും മനസ്സുള്ളവനായിരിക്കുകയും ചെയ്തു. എന്നാൽ അതിന് അവൻ ദൈവത്തിന്റെ മുൻപിൽ ഓടുകയല്ലായിരുന്നു, അവൻ അതിനായി പ്രാർത്ഥിക്കുന്നു. ദൈവം തന്നോട് പറയുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുവാൻ അവൻ താൽപര്യത്തോടെ കാത്തിരിക്കുന്നു. അവൻ പറഞ്ഞത്, നിനക്കെന്നെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്നെ തന്നെ ലഭ്യമാക്കി തരുന്നു ദൈവമേ. അതെ, ഒരു നേതാവിന്റെ യഥാർത്ഥ സ്വഭാവം തന്നെ തന്നെ ലഭ്യമാക്കുക എന്നതത്രേ. എനിക്ക് മനസ്സില്ലാത്ത പണി മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കുന്നതല്ല. നെഹെമ്യാവിന്റെ പുസ്തകത്തിലെ ഈ പ്രധാന കാര്യം നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ആദ്യത്തെ അധ്യായം പ്രാർത്ഥനയുടെയും പ്രവർത്തനത്തിന്റെയും ഒരു യോജിച്ച വിധമാണ്. നേതൃത്വം വഹിക്കുന്നവരെല്ലാം പ്രാർത്ഥനയ്ക്കൊരു വലിയ മുൻഗണന നൽകേണ്ടതാണ്. എന്തുകൊണ്ടാണ് പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്നത്? ഒന്ന്, പ്രാർത്ഥന കാത്തിരിക്കുവാൻ എന്നെ സഹായിക്കുന്നു. പ്രാർത്ഥിക്കുവാനും അതേ കാര്യം പ്രവർത്തിക്കുവാനും കൂടി എനിക്ക് സാധ്യമല്ല. അതെ, ഞാൻ ഏതൊരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അത് പ്രവർത്തിക്കണമെങ്കിൽ പ്രാർത്ഥന കഴിയണം. സാഹചര്യത്തെ ദൈവത്തിൽ അർപ്പിക്കുവാൻ പ്രാർത്ഥന എന്നെ നിർബന്ധിക്കുന്നു. രണ്ട്, പ്രാർത്ഥന എന്റെ ദർശനം വ്യക്തമാക്കുന്നു. പ്രാർത്ഥന ദൈവ ദൃഷ്ടികളിലൂടെ സാഹചര്യത്തെ കാണുവാൻ നമ്മെ സഹായിക്കും. മൂന്ന്, പ്രാർത്ഥന എന്റെ ഹൃദയം ശാന്തമാക്കും. വിചാരപ്പെടുകയും പ്രാർത്ഥിക്കുകയും ഒരേ സമയം സാധ്യമല്ല. നാല്, പ്രാർത്ഥന എന്റെ വിശ്വാസത്തെ കൂടുതൽ പ്രാവർത്തികമാക്കുവാൻ സഹായിക്കും. ഫലപ്രദമായ നേതൃത്വത്തിന്റെ ഒന്നാമത്തെ പടിയായി, പ്രധാന പടിയായി നെഹെമ്യാവ് വെച്ചത് പ്രാർത്ഥനയായിരുന്നു. ഇന്നും അതുതന്നെയാണ് വാസ്തവം. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കളുടെ ജീവിതത്തിൽ താങ്കൾ ആയിരിക്കുന്ന സാഹചര്യത്തിൽ താങ്കളൊരു നേതാവാണ്. കുടുംബത്തിലായിക്കൊള്ളട്ടെ, ചെറിയ സഭയിലായിക്കൊള്ളട്ടെ, സൺഡേ സ്കൂളിലായിക്കൊള്ളട്ടെ, താങ്കൾ ജോലി ചെയ്യുന്ന രംഗത്തായിക്കൊള്ളട്ടെ, താങ്കളൊരു നേതാവാണ്. ആ സ്ഥാനത്ത് സാഹചര്യങ്ങളെ, താങ്കൾ നേരിടുന്ന വെല്ലുവിളികളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? അതേക്കുറിച്ചൊരു ഭാരം ഹൃദയത്തിലുണ്ടോ? ആ ഭാരം താങ്കളെ നയിക്കുന്നത് ദൈവസന്നിധിയിൽ ചെന്നിരുന്ന് പ്രാർത്ഥിക്കുവാനായിട്ടാണ്. പ്രാർത്ഥന ഇത് നമ്മെ വിജയത്തിലേക്ക് നയിക്കും. നമുക്ക് നമ്മെ തന്നെ ഒന്ന് സ്വയപരിശോധന ചെയ്യാം. അർത്ഥവത്തായി നാം ഏറ്റവും ഒടുവിൽ പ്രാർത്ഥിച്ചതെന്നാണ്? സമയം ചെലവഴിച്ച് ദൈവസന്നിധിയിൽ സംതൃപ്തിയോടെ ഒന്ന് പ്രാർത്ഥിച്ചതെന്നാണ്? ദൈവത്തിന്റെ ആത്മാവ് അങ്ങനെയുള്ള ഒരു ജീവിതത്തിലേക്ക് താങ്കളെ നയിക്കട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവെ, അവിടുന്ന് ഞങ്ങളെ വീണ്ടും പ്രാർത്ഥനയ്ക്കായി വെല്ലുവിളിച്ചതോർത്ത് സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം പലപ്പോഴും ശുഷ്കിച്ചതായി പോയിട്ടുണ്ട്. ഞങ്ങളോട് ക്ഷമിക്കണം. ലഭിക്കുന്ന സമയം തിരുസന്നിധിയിൽ ഏറ്റവും പ്രയോജനകരമായി ഉപയോഗിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ഇന്ന് വചനം കേട്ട എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണം കർത്താവെ, ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.
വിഷയവിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെട്ടാലും
ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐഡി: malayalamttb@radio882.com.
ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ഇനി പറയുന്ന നമ്പറിൽ വിളിച്ചാലും 1-860-4255-882. നമ്പർ ഒരിക്കൽ കൂടി: 1-860-4255-882.
ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.
ജഗദ്ഗുരുവേ പരമേശ, ജഗത്തിനെ വാണരുളും നാഥ, നമിക്കുന്നു മോദാ ഞങ്ങളെ, നന്മകൾ പാടി പുകഴ്ത്തിടുന്നു ജഗദ്ഗുരുവേ പരമേശ. നമിക്കുന്നു അടിയങ്ങൾ അങ്ങേയെന്നും ജഗദ്ഗുരുവേ പരമേശ, ജഗത്തിനെ വാണരുളും നാഥ, നമിക്കുന്നു മോദാൽ ഞങ്ങളങ്ങേ, നന്മകൾ പാടി പുകട്ടിടുന്നു ജഗത്.